താങ്കൾ ദൈവത്തോട് യോജിക്കുവാൻ തയ്യാറാവുകയും ക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടി അവൻ താങ്കൾക്ക് വേണ്ടി ചെയ്തത് താങ്കൾ വിശ്വസിക്കുകയും ചെയ്താൽ താങ്കൾക്ക് സമാധാനമുണ്ട്. അതുവരെ താങ്കൾക്ക് സമാധാനമുണ്ടായിരിക്കില്ല.
ജീവസന്ദേശ പഠനത്തിലേക്ക് സ്വാഗതം. വീണ്ടും വചനം പഠിക്കുവാൻ ഒത്തുകൂടാൻ സഹായിച്ച ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നും പഠനം ആരംഭിക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
ജീവസന്ദേശം പ്രോഗ്രാം ശ്രവിക്കുന്ന ഓരോരുത്തരെയും നേരിൽ കാണുവാനും ബന്ധപ്പെടുവാനും എനിക്ക് അതീവ താൽപര്യമാണ്. പലപ്പോഴും ഞാൻ നിങ്ങളുടെ ജില്ലയിലോ അടുത്തുള്ള പട്ടണത്തിലോ മീറ്റിംഗുകൾക്കായി വരാറുണ്ട്. താങ്കളുടെ മേൽവിലാസം എന്റെ കൈവശമുണ്ടെങ്കിൽ താങ്കളുടെ ഏറ്റവും അടുത്ത സ്ഥലത്ത് ഞാൻ വരുന്ന വിവരം താങ്കളെ അറിയിക്കുന്നതാണ്. അതുമാത്രമല്ല, പുതിയ പുതിയ പ്രക്ഷേപണങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചും ഞങ്ങളുടെ പുതിയ പ്രസിദ്ധീകരണങ്ങളെക്കുറിച്ചും അതാത് സമയങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു പോസ്റ്റ് കാർഡിൽ താങ്കളുടെ വിലാസം ഞങ്ങൾക്ക് അയച്ചു തരിക. ജീവസന്ദേശം മെയിലിംഗ് ലിസ്റ്റിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുക എന്ന് എഴുതി ഞങ്ങൾക്ക് ഇന്ന് തന്നെ താങ്കളുടെ വിലാസം അയച്ചു തരിക. ജീവസന്ദേശം മെയിലിംഗ് ലിസ്റ്റിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുക. ഇതിനു മുൻപ് താങ്കൾ കത്തുകൾ അയച്ചിട്ടുള്ള വ്യക്തി ആകുന്നെങ്കിൽ തന്നെ ഈ പ്രാവശ്യം ഇപ്രകാരം ഒരു പോസ്റ്റ് കാർഡിൽ വിലാസം അയച്ചു തരിക. ഇതിന് പ്രത്യേക പരിഗണന നൽകുന്നതാണ്. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. സമാധാനം അടിക്കടി നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് സമാധാനത്തിനായി പരക്കം പായുന്ന ഒരു വ്യക്തി ഇതാ ഇവിടെ സമ്പൂർണ്ണ സമാധാനം എന്ന് കേട്ടാൽ വിടുമോ? അതെ, രോഗത്തിന്റെ ബന്ധനത്തിൽ, തുളച്ചുകയറുന്ന വേദനയുടെ മധ്യത്തിൽ, വാർദ്ധക്യത്തിലെത്തി സകല ആശയും അസ്തമിച്ച് ഏകാന്തതയിൽ കഴിയുമ്പോൾ, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ സാമീപ്യം കൊതിക്കുമ്പോൾ, വിശന്നു പൊരിയുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മാന്യമായി കൊടുക്കുവാൻ കഷ്ടപ്പെടുന്ന വിധവയായ അമ്മയുടെ അനുഭവം, ഇങ്ങനെ ആയിരം കൂട്ടം പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ പൂർണ്ണ സമാധാനത്തിനുള്ള ഒരു മാർഗം എന്ത് എന്ന് അന്വേഷിച്ച് നാം അവിടെയും ഇവിടെയും അലയേണ്ടതായിട്ടില്ല. ദൈവവചനത്തിൽ അതിനുള്ള മാർഗം പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ശ്രദ്ധിച്ചാലും യെശയ്യാപ്രവചനം 25 അധ്യായം വരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചത്. 25 അധ്യായത്തിൽ വരുവാനിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വിവരണം നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും എന്നുള്ള തിരുവചനം, ഇത് നിവൃത്തിയാകുന്ന ആ നല്ല നാളെക്കുറിച്ച് തന്നെയാണ് 26 അധ്യായത്തിലും നാം കാണുന്നത്. നീതിയുള്ള ന്യായാധിപതി ലോകത്തെ ഭരിക്കുന്ന വരുവാനുള്ള ദൈവരാജ്യത്തെക്കുറിച്ച് തുടർന്ന് നമുക്ക് ചിന്തിക്കാം. 26 അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. അന്നാളിൽ അവർ യഹൂദദേശത്ത് ഈ പാട്ടുപാടും, നമുക്ക് ബലമുള്ളൊരു പട്ടണമുണ്ട്, അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കിവെക്കുന്നു, വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പിൻ. ഇതാണ് അവരുടെ ഭാവി വീക്ഷണം. അന്നാളിൽ യഹൂദയിൽ പാട്ടുപാടും, ഇന്നവർക്ക് ഈ പാട്ടില്ല. ഇന്ന് ഇസ്രായേൽ ജനം അവരുടെ ദേശത്തായിരിക്കുന്നത് പ്രവചനത്തിന്റെ നിവൃത്തിയായിട്ടല്ല എന്നത് തീർച്ചയാണ്. 3-4 വാക്യങ്ങൾ നോക്കിക്കേ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. മനുഷ്യന്റെ ഏറ്റവും മോശമായ എല്ലാ അസ്വസ്ഥതകൾക്കും ഭാരങ്ങൾക്കും ശാന്തിയില്ലാത്ത ആത്മാക്കൾക്കുമുള്ള പരിഹാരമാകുന്നു ഈ വാക്യത്തിൽ നാം കാണുന്നത്, പൂർണ്ണ സമാധാനം. ഒന്നാമതായി, ഈ സമാധാനത്തിന്റെ രചയിതാവ് ദൈവം തന്നെയാകുന്നു. മനുഷ്യ മനസ്സ് അതിന്റെ സൃഷ്ടാവിലല്ലാതെ ഒരിക്കലും സമാധാനം കണ്ടെത്തുവാൻ കഴിയാത്തതുപോലെ പ്രവർത്തന നിരതവും അഗാധവുമാകുന്നു. അനുഭവത്തിന്റെയും ദൈവവചനത്തിന്റെയും സാക്ഷ്യമത്രേ ഇത്. ഭൗമികമായ സ്ഥാനമാനങ്ങൾ, സമ്പത്ത്, സൌഹൃദങ്ങൾ എല്ലാം തന്നെ സമാധാനം പ്രാപിക്കുവാൻ കഴിയാത്തതുപോലെ ഹൃദയത്തെ ശൂന്യമാക്കും. കാരണം കുറ്റബോധത്തെ ഇല്ലാതാക്കുവാൻ ഇവയ്ക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. ദൈവത്തെ നമ്മുടെ ജീവിതത്തിന്റെ പങ്കായി കാണുവാൻ കഴിയില്ല എങ്കിൽ നമുക്ക് സമാധാനം സാധ്യമല്ല. ദൈവത്തെ നമ്മുടെ ജീവിതത്തിന്റെ പങ്കായി ലഭിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിലൂടെ മാത്രമാണ്. അങ്ങനെ മാത്രമേ സമാധാനം കൈവരിക്കാൻ കഴിയൂ. ദൈവം തന്റെ ജനത്തിന് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്ന സമാധാനം പൂർണ്ണ സമാധാനമാണ്. ലോകം വാഗ്ദാനം ചെയ്യുന്നത് അപൂർണമായ ഒരു സമാധാനമാണ്, എല്ലാം കൊണ്ടും താൽക്കാലികം. എന്നാൽ ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരുവന് ലഭ്യമായ സമാധാനം പൂർണമാണ്. സമ്മർദ്ദങ്ങൾക്ക് എടുത്തുകളവാൻ കഴിയാത്ത സമാധാനം. ഈ സമാധാനം നാം പ്രാപിക്കണമെന്നത്ര ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ നമുക്ക് ചുറ്റും സംഘർഷങ്ങൾ ഒഴിവാക്കുവാൻ നമ്മെക്കൊണ്ട് കഴിയില്ല. എന്നാൽ ദൈവത്തോടുകൂടെ കഷ്ടങ്ങളുടെ മധ്യത്തിലും തികഞ്ഞ സമാധാനം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും. നാം അവനോടുള്ള ഭക്തിയിൽ കഴിയുമ്പോൾ നമ്മുടെ മനോഭാവം മൊത്തം ഉറച്ചതും കുലുങ്ങാത്തതും ആയിരിക്കും. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിന്റെയും സർവശക്തിയുടെയും പിൻബലത്തിൽ ചുറ്റുപാടുമുള്ള കുഴമറിച്ചിലുകളിൽ നാം കുലുങ്ങുകയില്ല. 9 വാക്യം നോക്കുക, 26:9. എന്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു, എന്റെ ഉള്ളിൽ എന്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. നിന്റെ ന്യായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കും. എന്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയുടെ വലിയ ആവശ്യം താങ്കളും ഞാനും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഉത്തമഗീതം വായിക്കുമ്പോൾ മണവാട്ടി പറയുന്നത്, അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. ഉത്തമഗീതം 1:2. അത് ക്ഷമയുടെയും സമാധാനത്തിന്റെയും വികാരത്തിന്റെയും ചുംബനമാണ്. താൻ ആഗ്രഹിക്കുന്ന ഉയരങ്ങളിലേക്ക് തനിക്ക് കയറുവാൻ കഴിയില്ല എന്ന് മനസ്സിലായ കാന്ത പറയുന്നത്, നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോക. ഇതേ ചിന്തയാണ് യെശയ്യാവ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. എന്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ച്. പ്രിയ സുഹൃത്തേ, ഈ വിധത്തിലുള്ള താൽപര്യം നമുക്ക് ദൈവത്തെക്കുറിച്ചുണ്ടോ? വാസ്തവത്തിൽ താങ്കൾക്ക് ദൈവത്തെ ആവശ്യമുണ്ടോ? ദൈവത്തിനു വേണ്ടി യഥാർത്ഥമായ താൽപര്യം താങ്കളിലുണ്ടോ? എന്നെ വലിക്കുക, നാം ഓടിപ്പോക എന്ന് ദൈവത്തോട് പറയുവാൻ താങ്കൾക്ക് കഴിയുമോ? കർത്താവ് ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ അവർ ഇപ്രകാരം പറയും, എന്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ തന്നെ ആഗ്രഹിച്ചു, എന്റെ ഉള്ളിൽ എന്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. പലപ്പോഴും ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് ഓടി മാറുവാനല്ലേ ശ്രമിക്കുന്നത്? ചിലപ്പോൾ അവന് മുമ്പായി നാം ഓടുവാൻ ശ്രമിക്കും. ഇടയ്ക്ക് വെച്ച് ദൈവഹിതത്തിനപ്പുറം നാം ഓടുവാൻ തുടങ്ങും. അപ്പോൾ അത് പിരിമുറുക്കമുണ്ടാക്കും. നാം ദൈവത്തോട് അടുത്തിരിക്കാത്തതിന്റെ നിരാശയും പ്രശ്നവും നാം അനുഭവിക്കും. തങ്ങളുടെ വഴി തെറ്റിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരികെ കുറ്റബോധത്തോടെ നിലവിളിക്കുന്നവരെ ഇന്ന് അധികം കാണാനില്ല. എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാനിത് മനസ്സിലാക്കിയപ്പോൾ അത് എത്ര വലിയ അനുഗ്രഹത്തിന് കാരണമായെന്നോ. ഇന്ന് ദൈവത്തിനുവേണ്ടി നമുക്ക് എത്രമാത്രം താൽപര്യമുണ്ട്. 16 യഹോവയെ, കഷ്ടതയിൽ അവർ നിന്നെ നോക്കുകയും നിന്റെ ശിക്ഷ അവർക്ക് തട്ടിയപ്പോൾ ജപം കഴിക്കുകയും ചെയ്തു. മുമ്പ് ആ ചെറിയ ശേഷിപ്പ് പ്രാർത്ഥനയിൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ അവർ ആ കഷ്ടകാലത്തെക്കുറിച്ച് ഓർക്കുകയാണ് ചെയ്യുന്നത്. 17 യഹോവെ, പ്രസവം അടുത്തിരിക്കുന്ന ഗർഭിണി നോവുകിട്ടി തന്റെ വേദനയിൽ നിലവിളിക്കുന്നതുപോലെ ഞങ്ങൾ നിന്റെ മുമ്പാകെ ആയിരുന്നു. മഹാപീഡനകാലത്ത് ഇസ്രായേൽ ജനം പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെപ്പോലെയായിരുന്നു. അവരുടെ കഷ്ടത അത്രമാത്രം വലുതാകുന്നു. പ്രവാചകൻ ഇനിയും സംഭവിച്ചിട്ടില്ലാത്ത, അതായത് ഭാവിയിൽ വരുവാനിരിക്കുന്ന ഈ ദിവസത്തിലേക്ക് നോക്കുകയാണ് ചെയ്യുന്നത്. സമയമാകുന്ന നദിയുടെ അക്കരെ നിന്നുകൊണ്ട് പ്രവാചകൻ അത് കണ്ടു. 18 ഞങ്ങൾ ഗർഭം ധരിച്ച് നോവുകിട്ടി പ്രസവിച്ചാറ് കാറ്റിനെ പ്രസവിച്ചതുപോലെയിരുന്നു. ദേശത്ത് ഒരു രക്ഷയും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. ഭൂവാസികൾ പിറന്ന് വീണതുമില്ല. കാറ്റിനെ പ്രസവിച്ചതുപോലെ ഇരുന്നു എന്ന് പറയുന്നു. അതായത് കഷ്ടത ഫലപ്രദമായ കാര്യങ്ങൾ ഒന്നും തന്നെ ഉളവാക്കിയില്ല എന്നർത്ഥം. ഈ സമയത്തെ കഷ്ടത കൊണ്ട് ദുഷ്ടന്മാരുടെ ഹൃദയത്തിൽ മാറ്റം വരുത്തുവാൻ കഴിഞ്ഞില്ല. സ്വർഗത്തിലെ ദൈവത്തെ ദുഷിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് വരുന്ന കഷ്ടതകൾ ഒന്നുകിൽ പ്രയോജനമായ എന്തെങ്കിലും ഫലം നമ്മിൽ ഉളവാക്കും, അല്ലെങ്കിൽ അത് കാറ്റുപോലെ മാത്രം ഇരിക്കും. നമ്മിൽ പലരുടെയും കഷ്ടതകൾ പ്രയോജനമില്ലാത്തതായി തീരുന്നില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. സകലവും നന്മയ്ക്കായി ദൈവനാമ മഹത്വത്തിനായി കൂടി വ്യാപരിക്കുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കുന്നില്ല എന്നതാണ് കാരണം. യെശയ്യാവ് കർത്താവിന്റെ ഭരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ കാര്യം നാം ഓർമ്മിക്കേണ്ടതാണ്. നാം അവനെ നേരത്തെ അന്വേഷിക്കുമെങ്കിൽ നമുക്ക് അതുപോലെ ജീവിതം നയിക്കുവാൻ കഴിയും. 19 വാക്യം, നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പിൻ, നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞുപോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. 27 അധ്യായത്തിൽ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള പാട്ടാണ് നാം കാണുന്നത്. 27:1, അന്നാളിൽ യഹോവ കടുപ്പവും വലുപ്പവും ഉള്ള തന്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിവ്യാധാനെയും വക്രസർപ്പമായ ലിവ്യാധാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും. അന്നാളിൽ, ഭാവിയിൽ കർത്താവിന്റെ ദിവസത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് മുമ്പ് പല പ്രാവശ്യം നാം ചിന്തിച്ചതുപോലെ മഹാപീഡനത്തോടുകൂടെ ആരംഭിക്കുകയും 1000 ആണ്ടുകാലത്തേക്ക് നീളുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ അത് നിത്യതയോളം നീളുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. യഹോവ കടുപ്പവും വലുപ്പവും ബലവുമുള്ള തന്റെ വാൾ, യഹോവയുടെ അതായത് കർത്താവിന്റെ വാൾ ദൈവവചനമാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ച് വെളിപാട് പുസ്തകം 1:16 പറയുമ്പോൾ, അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്, അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു, ആ വാൾ കൊണ്ട് അവൻ ജാതികളെ വെട്ടിക്കളയും. എബ്രായലേഖനം 4:12 നാം വായിക്കുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഇവിടെ ദൈവവചനത്തെക്കുറിച്ചാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. അവന്റെ വചനം കൊണ്ട് അവൻ സകലവും സൃഷ്ടിച്ചു. അവന്റെ വചനം കൊണ്ട് അവൻ ന്യായം വിധിക്കുകയും ചെയ്യും. അവൻ ആരെയാണ് ന്യായം വിധിക്കാൻ പോകുന്നത്? വിദ്രുത സർപ്പമായ ലിവ്യാധാനെയും വക്രസർപ്പമായ ലിവ്യാധാനെയും. ആ നാളിൽ കർത്താവിന്റെ രാജത്വത്തിന്റെ ആരംഭത്തിൽ കർത്താവ് യേശുക്രിസ്തു പിശാചായ സർപ്പത്തെ ലിവ്യാധാനെ ന്യായം വിധിക്കും. വെളിപാട് പുസ്തകം 20:1-3 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ 1000 ആണ്ട് കഴിയുവോളം അടച്ചുപൂട്ടും എന്നാണ്. വെളിപാട് പുസ്തകം 12:9 നാം വായിക്കുന്നു, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അവനെക്കുറിച്ച് ഇയ്യോബ് 41:15 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ചെതുമ്പൽ നിര അതിന്റെ ഡംഭമാകുന്നു, അത് മുദ്രവെച്ച് മുറുക്കി അടച്ചിരിക്കുന്നു, ചെതുമ്പൽ അവന്റെ സംരക്ഷണത്തിനുള്ളതാണ്, തന്നെ തൊടുവാൻ കഴിയുകയില്ല എന്നാണ് പിശാച് ചിന്തിക്കുന്നത്. അതാണ് അവന്റെ അഹങ്കാരം. ഇന്നും താൻ ശിക്ഷിക്കപ്പെടുമെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. സർവശക്തനായ ദൈവത്തിന്റെ ന്യായവിധിക്കതീതമാണ് താൻ എന്നാണ് ഒരുപക്ഷെ അവൻ ചിന്തിക്കുന്നത്. ന്യായവിധി വരുന്നു എന്ന് വിശ്വസിക്കാത്ത അനേകം ആളുകൾ ഇക്കാലത്തുണ്ട്. ആ വിധത്തിലുള്ള ചിന്താഗതിയെ അവർ പുച്ഛിച്ച് തള്ളിക്കളയുന്നു. പിശാചിന്റെ ചിന്താഗതി അതാണ്. എന്തൊരു പരിഹസിക്കലല്ലേ. വിദ്രുത സർപ്പം ടൈഗ്രീസ് നദിയാണെന്നും അത് അശൂർ ജനതയെ സൂചിപ്പിക്കുന്നു എന്നും ചിലർ ചിന്തിക്കുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്. വക്രസർപ്പം യൂഫ്രട്ടീസ് നദിയും അത് ബാബേൽ ജനതയെ കുറിക്കുന്നു എന്നും അവർ പറയുന്നു. സമുദ്രത്തിലെ മഹാസർപ്പം നൈൽ നദിയെയും അതിൽ കൂടി മിസ്രൈമിനെയും സൂചിപ്പിക്കുന്നു എന്നാണ് ഈ വിധത്തിൽ വ്യാഖ്യാനിക്കുന്നവർ പറയുന്നത്. അങ്ങനെ ചിന്തിച്ചാലും ലിവ്യാധാന്റെ അർത്ഥം പിശാചാകുന്നു എന്നതിന് കോട്ടം തട്ടുന്നില്ല, മറിച്ച് ആ വ്യാഖ്യാനത്തെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം ഈ രാജ്യങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ശക്തി പിശാചായിരുന്നു. 2 അന്ന് നിങ്ങൾ മനോഹരമായൊരു മുന്തിരിത്തോട്ടത്തെപ്പറ്റി പാട്ടുപാടുവീൻ. വാസ്തവത്തിൽ 1 മുമ്പിലത്തെ അധ്യായത്തോടെയാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. 2 27 അധ്യായത്തിന്റെ ആരംഭമായിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഇവിടെ 2 മുതൽ വിഷയത്തിൽ ഒരു മാറ്റം നാം കാണുന്നുണ്ട്. അന്ന് നിങ്ങൾ മനോഹരമായൊരു പാട്ടുപാടുവിൻ. കർത്താവിന്റെ വാഴ്ചയുടെ കാലമാണിത്. അന്ന് നമുക്കെല്ലാവർക്കും, ഇന്ന് പാടുവാൻ കഴിയാത്തവർക്കും കൂടി പാടുവാൻ കഴിയും. മുന്തിരിത്തോട്ടത്തെപ്പറ്റി സമൃദ്ധി, ഫലദായകം, സന്തോഷം എന്നിവയാണ് മുന്തിരിത്തോട്ടം സൂചിപ്പിക്കുന്നത്. യെശയ്യാപ്രവചനം 5 നിന്നും എത്ര ഭിന്നമാണിത്. അവിടെ പറഞ്ഞിരിക്കുന്ന മുന്തിരിത്തോട്ടം ഇസ്രായേൽ ജാതിയായിരുന്നു. അവർ ഫലം പുറപ്പെടുവിക്കാത്തതുകൊണ്ട് ദൈവം അവരെ ന്യായം വിധിക്കാൻ പോകുകയായിരുന്നു. ഇവിടെ കർത്താവിന്റെ വാഴ്ചയുടെ കാലമാണ് ആയിരമാണ്ട് വാഴ്ച. അവിടെ ഫലത്തിന്റെ സമൃദ്ധിയുണ്ട്. എന്താണ് കാരണമെന്ന് നോക്കുക. മൂന്നാം വാക്യം, യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. കർത്താവാണ് തോട്ടക്കാരൻ. മുന്തിരിത്തോട്ടം ഇനിയും ഒരിക്കലും അവൻ മറ്റൊരാളെ ഏൽപ്പിക്കുകയില്ല. അവൻ എല്ലായ്പ്പോഴും തോട്ടത്തെ സൂക്ഷിച്ചുകൊണ്ടിരിക്കും. യാതൊരു ശത്രുവും പ്രവേശിക്കാതിരിക്കാൻ രാവും പകലും അവന്റെ കണ്ണതിനെ നോക്കിക്കൊണ്ടിരിക്കും. ദൈവം ഇസ്രായേലിനോടുള്ള തന്റെ പ്രവർത്തനം മതിയാക്കിയിട്ടില്ല എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. അഞ്ചാം വാക്യം, അല്ലെങ്കിൽ അവൻ എന്നെ അഭയം പ്രാപിച്ച് എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. അതെ, അവൻ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. ശത്രുവിന് ക്രിസ്തുവിന്റെ രാജ്യത്തിൽ പോലും ദൈവത്തോട് സമാധാനമുണ്ടാക്കുവാൻ കഴിയും. ദൈവം ഒരിക്കലും തന്റെ കരുണ നിർത്തലാക്കുന്നില്ല. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം കരുണയിൽ സമ്പന്നനാണ്. അവന്റെ പക്കൽ കരുണ ധാരാളമുണ്ട്. എനിക്ക് ദൈവത്തിന്റെ കരുണ അധികമായിട്ട് ആവശ്യമായിട്ടുള്ള വ്യക്തിയാണ്. അവൻ കരുണാസമ്പന്നനാണ്. അവൻ കൃപയിലും സമ്പന്നനാണ്. തന്റെ കൃപയ്ക്കൊരിക്കലും അറുതിയുണ്ടായിരിക്കയില്ല. സ്വർഗത്തിലും ഇത് നമുക്ക് ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇനിയും അടുത്ത വാക്യം, അവൻ എന്നെ അഭയം പ്രാപിച്ച് എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. മനുഷ്യന് ദൈവത്തോട് സമാധാനമുണ്ടാക്കുവാൻ കഴിയുമെന്ന് തിരുവചനത്തിൽ ഇവിടെ മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിനെക്കുറിച്ചല്ല, രാജാവിനോട് അനുസരണമുള്ളവനായിരിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. പാപത്തിന്റെ പ്രശ്നത്തിൽ മനുഷ്യന് ദൈവത്തോട് സമാധാനമുണ്ടാക്കുവാൻ കഴിയുകയില്ല. ദൈവം നേരത്തെ തന്നെ അത് ചെയ്തിരിക്കുകയാണ്. റോമാലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. താങ്കൾ ദൈവത്തോട് യോജിക്കുവാൻ തയ്യാറാവുകയും ക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടി അവൻ താങ്കൾക്ക് വേണ്ടി ചെയ്തത് താങ്കൾ വിശ്വസിക്കുകയും ചെയ്താൽ താങ്കൾക്ക് സമാധാനമുണ്ട്. അതുവരെ താങ്കൾക്ക് സമാധാനമുണ്ടായിരിക്കയില്ല. ഈ വാക്യം നമ്മുടെ സമയത്തെക്കുറിച്ചല്ല, പിന്നെയോ ആയിരമാണ്ട് വാഴ്ചയുടെ സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏഴാം വാക്യം നോക്കിക്കേ, 27:7, അവനെ അടിച്ചവരെ അടിച്ചതുപോലെയോ അവൻ അവനെ അടിച്ചത്, അവനെ കൊന്നവരെ കൊന്നതുപോലെയോ അവൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മറ്റ് ദേശങ്ങളെക്കാൾ അധികം ദൈവം എന്തുകൊണ്ട് ഇസ്രായേലിനെ ശിക്ഷിച്ചു എന്ന ചോദ്യം ഈ വാക്യത്തിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗികമായ ഉത്തരം ഈ പുസ്തകത്തിൽ മുമ്പേ തന്നെ നാം കണ്ടുകഴിഞ്ഞതാണ്. വെളിച്ചം ഉത്തരവാദിത്വമുളവാക്കുന്നു. ഇസ്രായേലിന് ലഭിച്ച വെളിച്ചം വളരെ അധികമായിരുന്നതുകൊണ്ട് അവരുടെ പാപം കൂടുതൽ ഇരുണ്ടതും അവരുടെ ശിക്ഷ കൂടുതൽ കഠിനവുമായിരുന്നു. ഇസ്രായേലിനെ അടിച്ച ദേശങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ അടി അവർക്ക് ലഭിച്ചു. ആമോസിന്റെ പ്രവചനം 3:2 ഇപ്രകാരം നാം വായിക്കുന്നു, ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. ഇസ്രായേലിന്റെ ശിക്ഷ കഠിനമായിരുന്നു. എന്നാൽ മറ്റ് ചില രാജ്യങ്ങളെ നശിപ്പിച്ചതുപോലെ ദൈവം അവരെ നശിപ്പിച്ചില്ല. 118:18 ഇപ്രകാരം നാം വായിക്കുന്നു, യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിനേൽപ്പിച്ചിട്ടില്ല. ഇസ്രായേൽ നശിച്ചു പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. 9 നോക്കിക്കേ, ഇതുകൊണ്ട് യാക്കോബിന്റെ അകൃത്യത്തിന് പരിഹാരം വരും, അവന്റെ പാപത്തെ നീക്കിക്കളഞ്ഞതിന്റെ ഫലമെല്ലാം ഇതാകുന്നു. അവൻ ബലിപീഠത്തിന്റെ കല്ലൊക്കെയും ഇടിച്ച് തകർത്ത ചുണ്ണാമ്പ് കല്ലുപോലെ ആക്കുമ്പോൾ അശേരാ പ്രതിഷ്ഠകളുടെ സൂര്യസ്തംഭങ്ങളും ഇനി നിവർന്നു നിൽക്കയില്ല. കഷ്ടതയായിരുന്നില്ല ഇസ്രായേലിന്റെ പാപത്തിന് പരിഹാരമായിരുന്നത്. യാക്കോബിന്റെ അകൃത്യത്തിന് ഒരു പാപയാഗമാണ് ആവശ്യം. ജനത്തിന്റെ പാപം ക്രിസ്തുവിന്റെ രക്തത്താലാണ് പരിഹരിക്കപ്പെടുന്നത്. ഒരു പാപി എന്ന നിലയിൽ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ ആയിരിക്കും അന്നും സംഭവിക്കുന്നത്. ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ പ്രവർത്തനം അവസാനിച്ചിട്ടില്ല എന്ന് ഇതുപോലുള്ള തിരുവചന ഭാഗങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു. അടുത്ത വാക്യം 10:11, ഉറപ്പുള്ള പട്ടണം ഏകാന്തവും മരുഭൂമി പോലെ നിർജ്ജനവും ശൂന്യവും ആയിരിക്കും. അവിടെ കാളക്കിടാവ് മേഞ്ഞുകിടന്ന് അവിടെയുള്ള തളിരുകളെ തിന്നുകളയും, അതിലെ കൊമ്പുകൾ ഉണങ്ങുമ്പോൾ ഒടിഞ്ഞു വീഴും, സ്ത്രീകൾ വന്ന് അത് പെറുക്കി തീ കത്തിക്കും. അത് തിരിച്ചറിവില്ലാത്ത ഒരു ജാതിയല്ലോ? അതുകൊണ്ട് അവരെ നിർമ്മിച്ചവൻ അവരോട് കരുണ തോന്നുകയില്ല, അവരെ മെനഞ്ഞവൻ അവർക്ക് കൃപ കാണിക്കുകയുമില്ല. എന്നാൽ ദൈവത്തെ കൂടാതെ പണിയപ്പെടുന്ന യാതൊരു പട്ടണത്തെയും പോലെ തന്നെ ഇസ്രായേലിലെ പട്ടണങ്ങളും നശിപ്പിക്കപ്പെടും. ലോകത്തിലെ നാശാവശിഷ്ടങ്ങൾ സർവശക്തനായ ദൈവത്തിന്റെ ന്യായവിധിയുടെ ഫലമാണ്. എന്താണ് കാരണം? അവർ വെളിച്ചത്തെ തള്ളിക്കളഞ്ഞു എന്നതുതന്നെ. അവർ വെളിച്ചം തള്ളിക്കളക മാത്രമല്ല, ദൈവപുത്രന്റെ ആളത്വത്തെയും തള്ളിക്കളയുകയാണ് ചെയ്തത്. 12-13 വാക്യങ്ങൾ: അന്നാളിൽ യഹോവ നദി മുതൽ മിസ്രയും തോടുവരെ കറ്റമെതിക്കും. ഇസ്രായേൽ മക്കളെ, നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും. അന്നാളിൽ മഹാകാഹളമൂതും. അശൂർ ദേശത്ത് നഷ്ടരായവരും മിസ്രയും ദേശത്ത് ഭ്രഷ്ടരായവരും വന്ന് യെരുശലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവയെ നമസ്കരിക്കും. ഇസ്രായേൽ ജാതിയെ വാഗ്ദത്ത ദേശത്ത് ദൈവം പുനഃസ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ ഭാഗം വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. ദൈവവചനം അതത്രേ പറയുന്നത്. ഈ അഭിപ്രായത്തോട് യോജിക്കാത്ത അനേകം ആളുകളുണ്ട്. നിങ്ങൾ ദൈവവചനത്തിൽ വസിക്കുന്നുവെങ്കിൽ ദൈവം ഇസ്രായേൽ ജാതിയെ വാഗ്ദത്ത ദേശത്ത് യഥാസ്ഥാനത്താക്കുമെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പ്രവാചകൻ അശൂർ, മിസ്രയീം, ഇസ്രായേൽ, യെരുശലേം എന്നീ ദേശങ്ങളെക്കുറിച്ചെല്ലാം ഇവിടെ പറയുന്നതുകൊണ്ട് നമുക്കിതിനെ ആത്മീയർത്ഥത്തിൽ മാത്രം ചിന്തിക്കുവാൻ കഴിയുകയില്ല. ഇവയെല്ലാം അക്ഷരികമായ സ്ഥലങ്ങളാണ്. ഇസ്രായേൽ അക്ഷരികമായി യഥാസ്ഥാനപ്പെടുവാൻ പോകുന്നു. ഈ പ്രവചനം നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. ഇനിയും ഭാവിയിൽ നിവൃത്തിയാകേണ്ട കാര്യമാണ്. ദൈവം അവരെ അവിടേക്ക് നയിക്കുമ്പോൾ അവർ അവിടെ വരും. അവർ വരുമ്പോൾ അവനെ ആരാധിക്കും. എന്നെയും താങ്കളെയും ദൈവം വിളിച്ചതുപോലെ അവൻ അവരെയും വിളിക്കും. ഇതിന്റെ നിവൃത്തി ഇന്ന് നാം കാണുന്നില്ല, ഭാവിയിൽ നടക്കുവാനിരിക്കുന്നതേയുള്ളൂ. അതേ സുഹൃത്തെ, ദൈവം തന്റെ മക്കൾക്കായി ഏറ്റവും നല്ലത് കരുതുന്നു. അവൻ തരുന്ന നന്മകൾ അനുഭവിക്കാൻ തക്കവണ്ണം അനുസരണവും ആശ്രയവും ഉള്ളതായി നാം ജീവിക്കേണ്ടതാണ്. നമ്മെ ദൈവകരങ്ങളിലേക്ക് നാം സമർപ്പിക്കുമ്പോൾ ദൈവം ആ വിധത്തിൽ നമ്മെ നടത്തുവാൻ മതിയായവനാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ നടത്തുവാൻ കഴിയുന്ന ദൈവം അങ്ങ് മാത്രമാകുന്നു എന്ന് ഞങ്ങൾക്കിന്ന് വീണ്ടും ഉറപ്പിച്ചു തന്നതിനായി സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും മറ്റു പലയിടത്തും സമാധാനത്തിനായും സന്തോഷത്തിനുമായി ആശ്രയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങൾ കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ നിന്നിൽ മാത്രം ആശ്രയിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവേ, നിന്റെ വചനം ഞങ്ങൾക്ക് നീ നൽകിത്തരുന്നതിനായി സ്തോത്രം. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കാൻ തുടർന്ന് ഇവിടെയാക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
യെശയ്യാ പ്രവാചകന്റെ പുസ്തക പഠനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ അറിയിച്ചാലും. ഇന്നത്തെ പഠനം താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. താങ്കളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതുപോലെ ഞങ്ങളുടെ മെയിലിംഗ് ലിസ്റ്റിൽ താങ്കളുടെ പൂർണ്ണ മേൽവിലാസം ചേർക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയതും ഇന്ന് തന്നെ ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. ഇമെയിൽ ഐഡി: malayalam.ttb@radio882.com. ഞങ്ങളുമായി നേരിൽ ഉടൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ 9447763788, 9447767378 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണിവരെ വിളിക്കുവാൻ 0469270024, 0469270024 എന്ന നമ്പറും ഉപയോഗിക്കാവുന്നതാണ്. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടികൾ ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് radio882.com.
ഇനി നമുക്കൊരു ഗാനം ശ്രദ്ധിക്കാം. എത്ര ശുഭം, എത്ര മനോഹരം എന്ന് തുടങ്ങുന്ന ഈ ഗാനം വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കുഞ്ഞമ്മ ചാക്കോ, വൈക്കം, കോട്ടയം.
ശുഭം, എത്ര മോഹനം. ിൽ